നമസ്കാരം ശ്രോതാക്കളെ, ഞാൻ ആർ ജെ അമൃത കാർത്തിക. നമ്മൾ പറയും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും ആ ഒരു ദിവസത്തിന് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഭൂമിയിലെ മാലാഖമാരുടെ ദിനമാണ്, അന്താരാഷ്ട്ര നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നമ്മൾ അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒപ്പം ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നഴ്സിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മളിവിടെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത്. പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ വിനീത ജേക്കബ്. മാമിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം മാഡം.
നമസ്കാരം
മാഡം. ഞാൻ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകത വെച്ചിട്ട് എത്രത്തോളം അഭിമാനിക്കുന്നുണ്ട് മാഡം?
ഓക്കെ, ആദ്യം തന്നെ എല്ലാ നഴ്സസിനും ഞാൻ ഇന്നത്തെ സന്തോഷം നിറഞ്ഞ ഒരു നഴ്സസ് ദിനം ആശംസിക്കുകയാണ്. ഒരു നഴ്സ് എന്ന നിലയിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത്,
തീർച്ചയായിട്ടും.
കാരണം നഴ്സ് ആവണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ആദ്യം ഞാൻ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിനാണ് ഞാൻ ചേർന്നതെങ്കിലും അത് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും ഈ നഴ്സിംഗ് മേഖലയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഏറ്റവും അധികം
അഭിമാനിക്കുന്നു എന്നുള്ള, നമ്മള് പറയാറുണ്ട് ചിറകുകളില്ലെങ്കിലും നമ്മൾ ചിലരെ മാലാഖമാർ എന്ന് വിളിക്കും, അത് നഴ്സുമാരെയാണ് അല്ലേ?
തീർച്ചയായിട്ടും.
ഓക്കെ, ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, മാഡം ഒരുപാട് ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്തൊരു മേഖലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ ഒരു ജോലിക്കപ്പുറത്തേക്ക് ഇതിനെ ഒരു സേവനമായിട്ട് മാഡം കാണുന്നുണ്ടോ?
തീർച്ചയായിട്ടും, അതിനെ ഒരു സേവനമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക്
വന്നത്. ഓക്കെ, ഈ ഒരു മേഖലയില് എത്രത്തോളം മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എനിക്കറിയാം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. മാഡം ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലുണ്ട്?
ഈ ഫീൽഡിൽ ഞാനിപ്പോൾ പഠിച്ചിട്ട് ഏകദേശം ഒരു 27 വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട്. അതായത് എന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം ഒരു 2.5 വർഷത്തോളം ഞാൻ ഹോസ്പിറ്റൽ നഴ്സായിട്ട് ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എന്റെ ഹയർ സ്റ്റഡീസിലേക്ക് പോയത്. വീണ്ടും ടീച്ചിങ് മേഖലയിലേക്ക്, അതായത് ടീച്ചിങ് ആൻഡ് നഴ്സിംഗ് ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നത്.
അപ്പൊ നമുക്ക് മനസ്സിലാവും 27 വർഷം, അതൊരു ചെറിയ കാലയളവല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് പറ്റുമോ ഞങ്ങളോട്?
ഇപ്പൊ പറഞ്ഞതുപോലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയേറെ ഉണ്ട്.
അതെ,
എങ്കിലും അതിൽ ഏറ്റവും അധികം ഞാനിപ്പം ഓർത്തെടുക്കുന്നത് ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അതായത് ബ്രെയിനിൽ ക്യാൻസർ ബാധിച്ച് ക്രേനിയോട്ടമി ചെയ്ത ഒരു കുട്ടി. 4 വയസ്സുള്ള ഒരു കുട്ടി സാധാരണ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയാം. വളരെ ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ മനസ്സിലല്ലേ. പക്ഷേ ക്രേനിയോട്ടമി ചെയ്ത് അനങ്ങാതെ ഈ കട്ടിലിൽ കിടക്കുന്ന ആ കുട്ടി അത്രയും വേദനയിലും അത് നമ്മളെല്ലാ പ്രൊസീജിയേഴ്സിനോടും വളരെയധികം സഹകരിച്ചു. അത് ഏകദേശം റിക്കവർ ആയി വരുന്ന ആ സമയത്ത് അത് വളരെ നല്ല പുഞ്ചിരിയോടുകൂടിയാണ് അത് എപ്പോഴും നമ്മളെ ഫേസ് ചെയ്തിട്ടുള്ളത്. അവരുടെ മാതാപിതാക്കളാണെങ്കിലും വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ, അതായത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, ഇതൊരു സ്പെഷ്യൽ റൂം വാർഡാണ് ഞാനന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളരെയധികം വേദനയിലൂടെ അവർ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ അതിനുശേഷം ഈ കുട്ടി ഡിസ്ചാർജായി, അവിടുന്ന് പോയി വീണ്ടും റീ അഡ്മിഷൻ, ഇതേ ബ്രെയിനിൽ ക്യാൻസറായിട്ട് അത് വീണ്ടും അവിടെ വരികയുണ്ടായി. നമ്മുടെ ജോലി സമയത്തിന് ശേഷവും നമ്മൾ ആ കുട്ടിയുടെ കൂട്ടത്തിൽ, അവരുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. കാരണം അത്രയും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനുശേഷം ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടി രക്ഷപ്പെട്ടില്ല, പക്ഷെ എങ്കിലും വളരെയധികം വേദന. ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലെ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നഴ്സിംഗ് പ്രൊഫഷനിലെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്.
അതിപ്പോ എത്ര വർഷമായി മാഡം?
ഏകദേശം 25 വർഷത്തോളമായിട്ടുണ്ട്.
ഓക്കെ, ഒരു നമ്മൾ ഈ കേൾക്കുന്ന ശ്രോതാവാണെങ്കിലും, ദാ ഇപ്പൊ ഞാനാണെങ്കിൽ കൂടിയും അത് കേൾക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു വേദനയുണ്ടല്ലോ. അപ്പൊ മാഡം ഒക്കെ ഇതുപോലെ എത്ര എത്ര കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു മനക്കരുത്ത് എങ്ങനെയാണ് മാഡം അത് ഫേസ് ചെയ്യുന്നത്?
ഞാൻ നഴ്സിംഗിന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാനൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ്, അതായത് TTC നമ്മൾ പറയുന്ന TTC ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അതിനുശേഷമാണ് ഞാൻ നഴ്സിംഗിലേക്ക് പോകുന്നത്. അപ്പോൾ ആ TTC ചെയ്തതിന് ശേഷം, അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, അതിലേക്ക് പോകുമ്പോൾ എന്റെ പപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് നഴ്സിംഗ് അനുയോജ്യമാകുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അത് ആലോചിച്ച് വേണം ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ. എന്റെ പപ്പ ഒരു മിലിറ്ററി പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല നഴ്സിംഗ്. അപ്പൊ പപ്പ പറഞ്ഞു നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വേദനകളിലായിരിക്കുന്ന ആളുകളാണ്, വളരെയധികം ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം സ്ട്രെസ്സോടുകൂടി വരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ മുന്നിൽ എപ്പോഴും ചിരിച്ച മുഖവുമായിട്ട് മാത്രമേ ചെല്ലാവുള്ളൂ. അതിന് നിനക്ക് സാധിക്കുമെങ്കിൽ മാത്രം നീ നഴ്സിംഗ് തരണം.
അയ്യോ, അതിലും വലിയ വാക്കുകൾ ഇനി ഇല്ല അല്ലേ. വിഷമിച്ചിരിക്കുന്ന ആളെടുത്ത് എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നതിനപ്പുറത്തേക്ക് കോൺഫിഡൻസ് നൽകി, നമുക്കറിയായിരിക്കും ഇത്രത്തോളം അല്ലെങ്കിൽ ഇത്രയും കാലം കൂടി ഉള്ളു ഒരാൾ എന്നുള്ളത് തിരിച്ചറിവോടുകൂടിയായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു പേഷ്യന്റ് അടുത്ത് ചെല്ലുന്നത്. പക്ഷെ അതൊക്കെ മറന്ന് ആ ഉള്ള കാലം അവർക്ക് സന്തോഷം നൽകി അല്ലേ, പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മാഡം, നമ്മളൊക്കെ പറയാറുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യൂ. എന്നെ പഠിപ്പിച്ച ഒരു സാറ് പറയാറുണ്ട്, അമൃത നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പറയുകയാണ് അവള് ചത്തു കേട്ടോ എന്ന് പറയുന്നതിനപ്പുറത്തേക്കും അല്ലെങ്കിൽ അന്തരിച്ചു എന്ന് പറയിപ്പിക്കണം എന്ന്. നമ്മൾ ചത്തു എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ഒരു വിലയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം എന്ന് പറയും. പക്ഷെ മാഡത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളും അല്ലേ ആ ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ പകുതി എന്നല്ല മുക്കാൽ ഭാഗവും മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെക്കുന്ന ഒരു മേഖല തന്നെയാണ് അല്ലേ.
അപ്പൊ
അതില് എനിക്കും ഈ ഒരു നിമിഷം ഞാനും അഭിമാനിക്കുകയാണ് മാഡത്തിനെ പോലുള്ള ഒരാളെ എനിക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൽ. അതോടൊപ്പം തന്നെ എന്റെ അമ്മയും ഒരു നഴ്സായിരുന്നു. ഓക്കെ മാഡം, മാഡം എല്ലാവർക്കും അറിയണം എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ട്, അത് നമ്മൾ കടന്നുപോയ ഒരു ഘട്ടത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും നിപ്പ, അതുപോലെ തന്നെ കൊറോണ. ഇപ്പതാ നിപ്പ വീണ്ടും നമ്മുടെ മലപ്പുറം ജില്ലയിൽ വന്നു, ഒരുപാട് നമ്മൾ അതിന്റെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ഒരു ഭീകരാവസ്ഥ അതെങ്ങനെയാണ് മാഡം കൈകാര്യം ചെയ്തത് ആ ഒരു സമയത്ത്?
ആ ഒരു സമയത്തെ കുറിച്ച് പറഞ്ഞാല് വളരെയധികം കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിക്കുകയും ചെയ്യുകയും ചെയ്തൊരു കാലഘട്ടമായിരുന്നു. കോളേജിനെ സംബന്ധിച്ചോളം കോളേജുകൾ അടച്ചുപൂട്ടി, പക്ഷേ നമ്മുടെ സേവനങ്ങൾ രോഗികൾക്കും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവർ വളരെ വലിയൊരു സേവനമാണ് അന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നൽകിയത്. നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റൽ എടുത്താൽ തന്നെ അതിന് പ്രത്യേകമായി വാർഡുകൾ തുറന്നു, ഇൻഫർമേഷൻ സെന്ററുകൾ അതിനുവേണ്ടി മാത്രമായി ഓപ്പൺ ചെയ്തു, ഞങ്ങളും അതിന്റെ ഭാഗമായിരുന്നു. 24 മണിക്കൂർ ആ സേവനം കമ്മ്യൂണിറ്റിക്ക് ലഭ്യമാക്കാനായിട്ട് ഈ ആശുപത്രി അധികൃതർ പ്രത്യേകം
ശ്രദ്ധിച്ചിട്ടുണ്ട്.
അതുപോലെ നഴ്സസും ഡോക്ടേഴ്സും വിശ്രമമില്ലാതെ സേവനം ചെയ്തൊരു സമയമാണ്. ഞങ്ങൾ ഇൻഫർമേഷൻ സെന്ററിലിരുന്ന് ഇൻഫർമേഷൻസ് എടുക്കുമ്പോൾ വീടുകളിൽ നിന്ന് ഫോൺ വരും, നമ്മൾ അവർ കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. അവർക്ക് രോഗികളെ കാണാനോ സന്ദർശിക്കാനോ ഒന്നുമുള്ള ഒരു അവസരമില്ല അന്ന്. അപ്പോൾ വളരെ ആകാംക്ഷയോടെ അവർ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ വാർഡിൽ വിളിച്ച് ചോദിക്കും, ഓരോരുത്തരെ ഇൻഫർമേഷൻസ് എടുക്കും. അപ്പോൾ ഈ നഴ്സസും ഡോക്ടേഴ്സും വളരെയധികം ബിസിയാണ് വാർഡിൽ, കാരണം മറ്റൊരു ഹെൽപ്പ് പുറത്തുനിന്ന് ഒരു തരത്തിൽ അവർക്ക് കിട്ടാനുമില്ല. പക്ഷെ ഈ സമയത്തൊക്കെയും അത്രയും പേഷ്യൻസോടുകൂടി വളരെ ക്ഷമയോടുകൂടി നമ്മളുടെ ഫോണും അറ്റൻഡ് ചെയ്യും, ഈ ഇൻഫർമേഷൻസ് ഒക്കെ അവര് നമുക്ക് തരികയും ചെയ്യും. അതോടൊപ്പം ഇത്രയും രോഗികളെ ഈ ഒരു അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, ഇത് നമുക്ക് മറ്റുള്ളവർക്ക് വരാവുന്നതാണ്, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഇവര് ഇതിനുവേണ്ടി ആ ഒരു വാർഡുകളിൽ നിന്ന് ചെയ്തത്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അത് നമ്മൾ ഏറ്റവും അധികം അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചെയ്യേണ്ടതാണ്
മാഡത്തിന്. തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വന്തം ആരോഗ്യമോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെ. സമയവും നോക്കുന്നില്ല, ഭക്ഷണം നോക്കുന്നില്ല, നമ്മുടെ ഒന്നും ആരോഗ്യമായിട്ട് ഒന്നും നോക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഓടി അല്ലേ.
അതാണ് ഷിഫ്റ്റിന്റെ ടൈം നോക്കുന്നില്ല, എപ്പോഴാണ് നമുക്ക് അവിടെ കേറിയാൽ എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളതല്ല, കണ്ടിന്യൂസ് 24 hours ഡ്യൂട്ടി എന്നുള്ള ഒരു തരത്തില്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യത്തെ കുറിച്ചും അവര് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് കോളേജിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. കാരണം കോളേജുകൾ അടച്ചിട്ട് കോളേജ് ക്ലാസ്സുകളായിരുന്നു. അത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം നഴ്സിംഗ് വിദ്യാഭ്യാസം ഓൺലൈനിൽ നൽകുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാംസ് പ്രാക്ടിക്കൽ കൊടുക്കുക. ഹോസ്പിറ്റലിൽ അവർക്ക് പോകാനുള്ള സൗകര്യമില്ല. അതുകൂടാതെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പ്രാക്ടിക്കൽ എക്സാംസ് കോളേജുകളിൽ ലാബിലാണെന്ന് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അന്നേരം നമ്മൾ പുതിയതായിട്ടുള്ളൊരു പ്രാക്ടിക്കൽ എക്സാം സമ്പ്രദായവും നമ്മുടെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നു. അതായത് അത് നേരത്തെ മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എബ്രോഡൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഓസ്കി എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ സിസ്റ്റം നമുക്കിവിടെ ആദ്യമായിട്ടാണ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ
ആ സമയത്ത് സ്റ്റുഡൻസിനും അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവർക്ക് ബേസിക് ടീച്ചിങ് അല്ലെങ്കിൽ ബേസിക് ക്വാളിറ്റീസ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ടൈമാണ്. അപ്പം ഈ സമയത്ത് അവർക്കത് ഒട്ടും തന്നെ അന്നത് കിട്ടിയില്ല എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നീട് അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ അവർ പിന്നീടുള്ള നാളുകൾ നമ്മൾ അത് യൂസ് ചെയ്തു
എന്നുള്ളത് ശരിക്കും ഒരു എന്താ പറയുന്നത് എല്ലാം കൊണ്ടും അല്ലേ മാഡം. ഇപ്പം സ്റ്റുഡൻസിന്റെ കാര്യം നോക്കണം, പേഷ്യൻസിന്റെ കാര്യം നോക്കണം. അപ്പൊ ആ ഒരു സമയം ഒരിക്കലും മാഡത്തിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടം അല്ലേ, നമുക്കറിയാം. ഓക്കെ, അതുപോലെ മാഡം നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പൊ നിപ്പ എന്ന് പറയുന്ന ആ ഒരു രോഗത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളായിക്കോട്ടെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്?
അതായത് നമ്മൾ അതിനുവേണ്ടി, അതായത് ഒരു രോഗം വന്ന് നമ്മൾ ചികിത്സിക്കുന്നതിലും ഏറ്റവും നല്ലത് ആ രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ അതിനു വേണ്ടിയ എല്ലാ മുൻകരുതലുകളും നമ്മൾ എന്തെല്ലാം നമുക്ക് അതിനുള്ള മുൻകരുതലുകൾ എടുക്കാമോ അതെല്ലാം നമ്മൾ എടുക്കുക, അതിനെ നമ്മൾ ചെറുത്തു നിൽക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം.
ആരോഗ്യ മേഖല പറയുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മൾ
പാലിക്കുക എന്നുള്ളതാണ്.
അതെ, അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയം വേണ്ട, ജാഗ്രത. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ വിനീത ജേക്കബാണ്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും നമുക്ക് തുടരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.